മദ്രാസിലെ ഡി ടി സി ബസ് കമ്പനിയെ പറ്റി മനോരമ പത്രത്തിൽ വായിച്ച വിവരം ഇവിടെ ചുരുക്കമായി പ്രസ്താവിക്കട്ടെ. ഡ്രൈവർമാർ മദ്യപിച്ച ശേഷം ബസ് ഓടിക്കുന്നത് നിമിത്തം ഡി ടി സി കമ്പനി വക ബസ്സുകൾ ധാരാളം അപകടങ്ങളിൽ പെട്ടുതുടങ്ങി. മേലധികാരികൾ ഫോം വഴിയായി ഒരു നിബന്ധന പരീക്ഷിച്ചു നോക്കി. ഓരോ ഡ്രൈവറും ഡാഷ്ബോർഡിന് മുകളിൽ സ്വന്തം ഭാര്യയുടെ ഫ്രെയിം ചെയ്ത ഒരു ഫോട്ടോ തൂക്കിയിട്ടുകൊണ്ട് മാത്രമേ ബസ് ഓടിക്കാവൂ എന്നായിരുന്നു നിബന്ധന. ഡ്രൈവ് ചെയ്യുമ്പോൾ ഭാര്യമാരെ ഫോട്ടോയിൽ കൂടി ഇടയ്ക്കിടെ ഓർക്കുമെന്നും അവരോടുള്ള സ്നേഹം മൂലം മദ്യപിക്കാതെ ഓവർ സ്പീഡിൽ ഓടിക്കാതെ വണ്ടി ഡ്രൈവ് ചെയ്യുമെന്നുമായിരുന്നു പ്രതീക്ഷ. അപകടം ക്ഷമിച്ചു വരുത്തിയാൽ ദൂഷ്യഫലം ഭാര്യമാർ അനുഭവിക്കുമെന്ന് കുടിയന്മാരെ കൂടെ കൂടെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ഫോട്ടോയുടെ ലക്ഷ്യം. മേലധികാരികളുടെ പ്രതീക്ഷ സഫലമായി. ഫോട്ടോ തൂക്കിയത് മുതൽ അപകടങ്ങളുടെ ശരാശരി എണ്ണം ഗണ്യമായി കുറഞ്ഞു വന്നു. എനിക്ക് ഈ ഡ്രൈവർമാരോട് മതിപ്പ് തോന്നി. ഭാര്യമാരെ ഓർത്തെങ്കിലും അവരുടെ സാധാരണ സ്വഭാവ രീതിയിൽ മാറ്റം വരുത്തി. മദ്യപിച്ച് ഓവർ സ്പീഡിൽ ഓടിക്കുന്ന സാധാരണ രീതി മാറ്റി. ഇതാണ് യഥാർത്ഥ സ്നേഹം. കൂട്ടാളിയെ സ്നേഹിച്ച് ആദരിച്ച് സ്വന്തം ജീവിതശൈലിയിൽ വ്യത്യാസം വരുത്തുക. ദൈവം ദാനമായി നൽകിയ നിന്റെ കൂട്ടാളിയുടെ ഫോട്ടോ നിന്റെ ഹൃദയത്തിൽ നിന്നും ഒരു മിനിറ്റിലേക്ക് പോലും എടുത്തു മാറ്റരുത്. തനിയെ ദൂരയാത്ര ചെയ്യുമ്പോൾ, തനിയെ ജോലി ചെയ്യുമ്പോൾ, അന്യപുരുഷനോടോ സ്ത്രീയോടോ തെറ്റായ താല്പര്യം ജനിക്കുമ്പോൾ കൂട്ടാളിയുടെ മുഖം മറക്കരുത്. നിനക്ക് ഭക്ഷണം പാകം ചെയ്തു തരുന്ന, വസ്ത്രം കഴുകി തേച്ചു തരുന്ന, കുഞ്ഞുങ്ങളെ ഊട്ടിയുറക്കുന്ന നിന്റെ ഭാര്യയെ ഒരു നിമിഷത്തേക്ക് പോലും മറക്കരുത്. നിനക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അത്യധ്വാനം ചെയ്യുന്ന നിന്റെ ഭർത്താവിന്റെ രൂപം ഒരൊറ്റ നിമിഷത്തേക്ക് പോലും ഹൃദയത്തിൽ നിന്നും മാറ്റരുത്. ശ്വാസകോശത്തെ കാർന്നു തിന്നുന്ന സിഗരറ്റ് കത്തിക്കുമ്പോൾ കരളിനെ തലച്ചോറിനെ രോഗഗ്രസ്തമാക്കുന്ന മദ്യക്കുപ്പി കയ്യിലെടുക്കുമ്പോൾ നിന്റെ ഭാര്യയുടെ ചിത്രം, നിരപരാധികളായ നിന്റെ കുഞ്ഞുങ്ങളുടെ ചിത്രം നീ മറക്കരുത്. കുറെ കാലം മുമ്പ് ഞാൻ കേരളത്തിൽ അവധിയിലായിരിക്കുമ്പോൾ കോട്ടയം ജില്ലാ കോടതിയിൽ സവിശേഷമായ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 100,000 രൂപയുടെ സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റ് ഒരു ഭർത്താവ് ലോട്ടറി ഓഫീസിൽ സമർപ്പിച്ച് രൂപ വാങ്ങി സ്വന്തം പേരിൽ ബാങ്കിലിട്ടു. ഭാര്യയുടെ പരാതി ആ ടിക്കറ്റ് മാർക്കറ്റിൽ നിന്നും വാങ്ങിയത് അവരായിരുന്നെന്നും തുക അവരുടെ പേരിൽ നിക്ഷേപിക്കണമെന്നുമാണ്. ഒരു ബന്ധവുമില്ലാത്ത രണ്ട് കുടുംബങ്ങളിലെ അംഗങ്ങൾ പെരുമാറുന്നത് പോലെ ഒരു മേൽക്കൂരയ്ക്കുള്ളിൽ കഴിയുന്ന ഭാര്യ ഭർത്താക്കൾ പെരുമാറുന്നതാണ് ഇവിടെ നാം കാണുന്നത്. സ്വാർത്ഥത. കൂട്ടാളികൾ തങ്ങളുടെ പ്രശ്നങ്ങളും ആകുല ചിന്തയും മാത്രമല്ല അന്യോന്യം പങ്കിടേണ്ടത്, സന്തോഷവും അനുഗ്രഹങ്ങളും അന്യോന്യം പങ്കിടണം. നിങ്ങൾ രഹസ്യമായി വീട്ടിലോ വെളിയിലോ പണം സൂക്ഷിക്കുന്നുണ്ടോ? കൂട്ടാളി അറിയാത്ത രഹസ്യ മേൽവിലാസത്തിൽ ബന്ധുക്കളിൽ നിന്നോ അന്യരിൽ നിന്നോ കത്തുകൾ വരുന്നുണ്ടോ? കൂട്ടാളി അറിയാതെ പണം ചെലവാക്കുന്നുണ്ടോ? ഒരുപക്ഷെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. എന്നാൽ അന്യോന്യം അറിയാത്ത യാതൊരു ഇടപാടുകളും വേണ്ടെന്ന് വയ്ക്കണം. കൂട്ടാളിക്ക് തൃപ്തിയില്ലാത്ത എതിർപ്പുള്ള ഒരു കാര്യം ചെയ്യേണ്ടി വന്നാൽ പോലും അത് അയാളെ അവളെ അറിയിച്ചുകൊണ്ട് മാത്രം ചെയ്യുക. ശരിയായ സ്നേഹം ജീവിതത്തെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി വീക്ഷിക്കുന്നതാണ്, സാങ്കല്പിക വീക്ഷണത്തോടെ കാണുന്നതല്ല. ആധുനിക തലമുറയിൽ കുടുംബ പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിന്റെ കാരണം ജീവിതത്തെ മനുഷ്യർ സാങ്കൽപ്പിക കണ്ണാടിയിൽ കൂടി, ടെലിവിഷന്റെ സിനിമാസ്കോപ്പിന്റെ കണ്ണുകളിൽ കൂടി നോക്കിക്കാണുന്നതാണ്. സാധാരണയായി ടെലിവിഷനിലെ ഷോകൾ, നാടകങ്ങൾ, ചലച്ചിത്രങ്ങൾ, കമന്ററികൾ ഏകദേശം 30 മിനിറ്റ് നീണ്ടു നിൽക്കുന്നു, അങ്ങേയറ്റം 2-3 മണിക്കൂർ. ഷോ തുടങ്ങുമ്പോൾ കുറെ പ്രശ്നങ്ങളും പിരിമുറുക്കങ്ങളും അവതരിപ്പിക്കും, തീരുമ്പോഴേക്കും അവ പരിഹരിച്ചു കഴിഞ്ഞു. ചലച്ചിത്രങ്ങളിലെ പോലെ സ്വന്തം ജീവിതത്തിലും കാര്യങ്ങൾ പെട്ടെന്ന് നീങ്ങണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നു. ടെലിവിഷനിൽ, ദിനപത്രങ്ങളിൽ, മാർക്കറ്റിൽ നാം കാണുന്നത് പുതുമയുടെ ലോകത്തെയാണ്. പഴയതിനോട് വിരക്തി. മനുഷ്യർ അവിടെയെല്ലാം മാറി മാറി വരുന്നു. പുതിയ പുതിയ പരിപാടികൾ, പുതിയ ഫാഷനുകൾ, പുതിയ സ്ത്രീകൾ, പുതിയ പുരുഷന്മാർ. ഇവിധം ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും പുതുമ പ്രതീക്ഷിക്കുന്നവരുണ്ട്. എന്നാൽ ഞാനും നിങ്ങളും ടെലിവിഷൻ ലോകത്തിലോ ചലച്ചിത്ര ലോകത്തിലോ അല്ല ജീവിക്കുന്നത്. പ്രത്യുത ഒരു യഥാർത്ഥ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നാം ഹോളിവുഡിലെ, തരംഗിണി സ്റ്റുഡിയോയിലെ താരങ്ങളല്ല. കോട്ടയത്തും കുവൈറ്റിലും ബോംബെയിലും ന്യൂയോർക്കിലും ഒക്കെ താമസിക്കുന്ന സാധാരണ മനുഷ്യരാണ് ഞാനും നീയും. നാം സ്ക്രീനിൽ അഭിനയിക്കുന്ന ഭാര്യാഭർത്താക്കളല്ല, യഥാർത്ഥ ഭാര്യാഭർത്താക്കളാണ്. ചലച്ചിത്രങ്ങളിലെ പോലെ നമ്മുടെ പ്രശ്നങ്ങൾ അരമണിക്കൂറിനകം പരിഹരിക്കപ്പെട്ടെന്ന് വരികയില്ല. ദിനപത്രത്തിലെ, ടെലിവിഷനിലെ പരസ്യത്തിൽ ഒരാൾക്ക് തലവേദനയുണ്ടാകുന്നു. പെട്ടെന്ന് മരുന്ന് കമ്പനി പണം കൊടുത്തു വരുത്തിയ ഒരാൾ 2 നോവാൾജിൻ അല്ലെങ്കിൽ പാനഡോൾ ഗുളികകൾ കൊടുക്കുന്നു. അത് വിഴുങ്ങി ആമാശയത്തിലെത്തുന്നതിനു മുമ്പേ തലവേദന പമ്പ കടക്കുന്നു. ഒരു ഭവനം സാമ്പത്തിക പ്രശ്നത്തിൽ വീർപ്പുമുട്ടുന്ന രംഗം പരസ്യത്തിൽ ചിത്രീകരിക്കുന്നു. ഉടനെ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും കമ്പിമീശക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ ഭവനം സന്ദർശിക്കുന്നു. അടുത്ത നിമിഷത്തിൽ അവർ ധനവാന്മാരാകുന്നു. ഇതൊക്കെ സിനിമാ ലോകമാണ്, ടെലിവിഷൻ ലോകമാണ്. എന്നാൽ യഥാർത്ഥ ലോകത്തിൽ നിന്റെ തലവേദന മാറാൻ ദിവസങ്ങളോ മാസങ്ങളോ വേണ്ടി വരും. നടുവേദന ഒരിക്കലും മാറിയില്ലെന്ന് വരും. സാമ്പത്തിക പ്രശ്നം വർഷങ്ങളോളം നീണ്ടു നിന്നെന്ന് വരും. ടിവി ഓൺ ചെയ്യുമ്പോൾ, സാഹിത്യവാരിക തുറക്കുമ്പോൾ നിങ്ങൾ കാണുന്ന സ്ത്രീ പുരുഷന്മാരെല്ലാം സുന്ദരികളും സുന്ദരന്മാരുമാണ്. എന്നാൽ നിങ്ങളുടെ യഥാർത്ഥമായ കുടുംബ ലോകത്തിൽ സൗന്ദര്യമില്ലാത്ത ഒരു ഭർത്താവിനെ, ഭാര്യയെ കാണുന്നു. അത് നിങ്ങളെ നിരാശയിലാക്കുന്നു. പുറത്തുള്ള ലോകത്തിൽ യുവത്വം തിങ്ങി നിൽക്കുന്നു. എന്നാൽ നിന്റെ സ്വന്തം ഭവനത്തിൽ ചുളിഞ്ഞ തൊലിയും നരച്ച മുടിയും കുറുകിയ ശരീരവും കോടിയ പല്ലുകളും വണ്ണിച്ച ദശകളും ബലഹീന പേശികളും ഒക്കെ കാണുന്നു. പട്ടണത്തിൽ വെച്ച് കണ്ട എല്ലാവർക്കും സുഗന്ധമുണ്ട്. യഥാർത്ഥ ലോകത്തിൽ നിന്റെ ഭർത്താവിനെ വിയർപ്പു നാറുന്നു. ഭാര്യയുടെ മുടിയിൽ കാച്ചിയെണ്ണയുടെ രുക്ഷഗന്ധം. ഷോപ്പിൽ വെച്ച് നിങ്ങൾ കണ്ട പെണ്ണിന്റെ കരതലം മാർദ്ദവുമുള്ളതാണ്. വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഭാര്യയുടെ വിരലുകളിലെല്ലാം കറിപ്പിച്ചാത്തി ഉണ്ടാക്കിയ പോറലുകൾ, ആകെപ്പാടെ പരുവരുത്ത കരതലം. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഷോപ്പിൽ കണ്ട ആ പെണ്ണുണ്ടല്ലോ, അവൾ ഭർത്താവിന് വേണ്ടി ഒന്നും കുക്ക് ചെയ്യുകയില്ല, കറിപ്പിച്ചാത്തി കൊണ്ട് പച്ചക്കറി അരിയുകയുമില്ല. ഭർത്താവിന്റെ പണം കൊടുത്ത് വെളിയിലായിരിക്കും കുടുംബ സഹിതം ഉച്ചഭക്ഷണം കഴിക്കുന്നത്. അത്താഴം ഹോട്ടലിൽ നിന്ന് വീട്ടിൽ വരുത്തും. നിങ്ങളുടെ സ്വന്തം ഭാര്യയാകട്ടെ നിങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അതിഥികൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നു. പാത്രങ്ങൾ രൂക്ഷമായ ചാരവും സോപ്പും കൊണ്ട് കഴുകുന്നു. അവളുടെ തൊക്കിന്റെ മേനി നഷ്ടപ്പെടുന്നതിൽ അതിശയിക്കാനില്ല. ഈ ഷോപ്പിൽ വെച്ച് കണ്ട ആ പെണ്ണിന്റെ മാർദ്ദവുമുള്ള കൈ മനസ്സിൽ നിന്നും വലിച്ചെറിഞ്ഞിട്ട് നിന്റെ ഭാര്യയുടെ കയ്യിൽ സ്നേഹമസൃണമായി ഒന്ന് തൊടുക. അവളുടെ ഹൃദയത്തിന്റെ സൗന്ദര്യം കാണുക. നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മേലുദ്യോഗസ്ഥന് വില കൂടിയ കാറുണ്ട്, ഇരുനില ബംഗ്ലാവുണ്ട്, ഖമനീയ വസ്ത്രം ധരിക്കുന്നു. നിന്റെ സ്വന്തം ഭർത്താവിന് ഒരു പഴഞ്ചൻ മോട്ടോർ ബൈക്കേ ഉള്ളൂ, അല്ലെങ്കിൽ കണ്ടം ചെയ്ത ഒരു ബൈസിക്കിൾ. രണ്ടു മുറിയുള്ള വാടക വീട്ടിൽ താമസിക്കുന്നു, മേനി വസ്ത്രങ്ങളും ഇല്ല. എന്നാൽ അതിന്റെ കാരണം നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്നെയും കുഞ്ഞുങ്ങളെയും സംധാരണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കൂടിയ വാഹനവും വീടും വാങ്ങാൻ മിച്ചമില്ല, ആർഭാട വസ്ത്രങ്ങൾക്കും പണമില്ല. നീ ജോലി ചെയ്യുന്നിടത്ത് വെച്ച് കണ്ട ആ പണക്കാരൻ ഉദ്യോഗസ്ഥനെ ഹൃദയത്തിൽ നിന്നും എടുത്ത് ഒരൊറ്റ ഹെയർ കൊടുക്ക്. എന്നിട്ട് നിന്റെ സ്വന്തം ഭർത്താവിനെ സ്നേഹത്തോടെ ഒന്ന് സ്പർശിക്കൂ. ഷോപ്പുകളിലും പത്രമാസികകളിലെ പരസ്യങ്ങളിലും കാണുന്ന പെണ്ണുങ്ങൾ ആണുങ്ങൾ എപ്പോഴും പുഞ്ചിരിക്കുന്നു. വീട്ടിൽ വന്നപ്പോൾ സ്വന്തം ഭാര്യയുടെ ഭർത്താവിന്റെ മുഖത്ത് ആ പുഞ്ചിരിയില്ല. നിനക്ക് ദേഷ്യം തോന്നാതിരിക്കുമോ? എന്നാൽ പരസ്യങ്ങളിൽ കണ്ടവർക്ക് ചിരി ഒരഭിനയമാണ്. അവരിൽ പലർ സ്ക്രീനിൽ വെച്ച് മാത്രമേ, അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് മാത്രമേ ചിരിക്കുകയുള്ളൂ. പലരുടെയും ഭവനങ്ങളിൽ സ്വസ്ഥത കാണുകയില്ല. നാലുമഞ്ചും രഹസ്യ ഭാര്യമാർ, രഹസ്യ ഭർത്താക്കന്മാർ ചിലർക്ക് കാണും. കൂടാതെ അവർക്ക് മറ്റ് ജോലിയൊന്നുമില്ല, ചിരിച്ച് ഒരുങ്ങിക്കെട്ടി നടന്നാൽ മതി. എന്നാൽ നിന്റെ സ്വന്തം ഭാര്യ, സ്വന്തം ഭർത്താവ് ജോലിയുടെ ബദ്ധപ്പാടുകളുള്ള, നടുവേദനയുടെയും അലർജിയുടെയും കഫക്കെട്ടിന്റെയും ഞരക്കങ്ങളുള്ള, കോഴിക്കറിയുടെയും സാമ്പാറിന്റെയും രൂക്ഷഗന്ധമുള്ള, മക്കളുടെയും കൂറ്റൻ വാഹനങ്ങളുടെയും ഒച്ചപ്പാടുകളുള്ള ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. എപ്പോഴും പുഞ്ചിരിക്കാൻ പറ്റിയെന്ന് വരില്ല. ഷോപ്പിൽ വെച്ച് കണ്ട പെണ്ണിനെ, ചെറുക്കനെ നീ വലിച്ചെറിയുക. എന്നിട്ട് നിന്റെ സ്വന്തം പെണ്ണിനെ, സ്വന്തം ചെറുക്കനെ, സ്വന്തം ജീവിത പങ്കാളിയെ സ്നേഹപൂർവം ഒന്ന് തൊടുക. ഒന്നല്ല, രണ്ടല്ല, മൂന്ന് പ്രാവശ്യം തൊടുക. കൃതജ്ഞതയോട്, ക്ഷമയോട്, അനുകമ്പയോടെ അവളുടെ, അവന്റെ മ്ലാനമായ മുഖത്ത് സ്പർശിക്കുക. നിന്റെ കൂട്ടാളിയെ മറ്റൊരാളുമായി താരതമ്യപ്പെടുത്തി ചിന്തിക്കാതിരിക്കുക. അയലത്തെ റോസമ്മയുടെ സ്വാദുള്ള കോഴിക്കറി ഭക്ഷിച്ച ശേഷം വീട്ടിലെത്തി സ്വന്തം ഭാര്യയുടെ പാചകത്തെ വിമർശിക്കുന്നു. നേരത്തെ ഇത് ചിന്തിക്കാഞ്ഞതെന്ത്? കോഴിക്കറിയിൽ അന്തർദേശീയ റെക്കോർഡ് ഭേദിച്ച ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ രണ്ടു മൂന്ന് മക്കളുമായതിന് ശേഷമാണോ വിമർശിക്കുന്നത്? പള്ളിയിൽ വരുന്ന കുര്യച്ഛനെ 6.5 അടി നീളവും 1,00,000 രൂപ വാർഷിക വരുമാനവുമുണ്ട്. വീട്ടിലെത്തി നീ സ്വന്തം ഭർത്താവ് തങ്കച്ചനെ തരം താഴ്ത്തുന്നു. തങ്കച്ചന് 4.5 അടി നീളമേ ഉള്ളൂ, പ്രതിവർഷം 7,000 രൂപ മാത്രം ശമ്പളം. ചിന്തിക്കൂ, 6.5 അടി നീളവും 100,000 ശമ്പളവുമുള്ള ഒരു പുരുഷനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നല്ലോ. എന്തിന് തങ്കച്ചനെ വിവാഹം കഴിച്ചു? നിങ്ങളുടെ തന്നെ കുറ്റം. അതുകൊണ്ട് പരാതി അവിടെ നിർത്തൂ. ദൈവം നിങ്ങൾക്ക് തന്ന തങ്കച്ചൻ നീണ്ടവനായാലും കുറിയവനായാലും, ധനവാനായാലും ദരിദ്രനായാലും, ആരോഗ്യവാനായാലും രോഗിയായാലും, വിദ്യാസമ്പന്നനായാലും മൂന്നാം ക്ലാസ്സുകാരനായാലും, നീ അവനെ, അവനെ മാത്രം സ്നേഹിക്കൂ. സ്നേഹത്തിന്റെ വേറൊരു വശം കൂടി. യഥാർത്ഥ സ്നേഹം അന്യോന്യം കരുതുന്നതും ബഹുമാനിക്കുന്നതുമാണ്. ചില ഭാര്യാഭർത്താക്കൾ കാർക്കശ്യത്തിന്റെ ചൊവയുള്ള ഒരു സംസാര ശൈലി പതിവായി സ്വീകരിച്ചിരിക്കുകയാണെന്ന് തോന്നും. പരിചയക്കാരുമായി, കൂടെ ജോലി ചെയ്യുന്നവരുമായി സ്നേഹഭാവത്തിൽ ഹൃദ്യസ്വരത്തിൽ സംസാരിക്കുന്നു. വീട്ടുമുറ്റത്ത് കാലു കുത്തിയാൽ പിന്നെ സ്വന്തം കൂട്ടാളിയുമായി, സന്താനങ്ങളുമായി സദാ മൂശേട്ട ഭാവത്തിലേ പെരുമാറും. നിന്റെ ഭാര്യ ഭർത്താവ് നിന്റെ ശത്രുവല്ല, നിന്റെ മിത്രമാണ്. എങ്കിൽ വീട്ടിനുള്ളിലും ഒരു മിത്രത്തോട് സംസാരിക്കുന്ന രീതിയിലുള്ള സ്നേഹസ്നിഗ്ധമായ സംസാര ശൈലി നീ പരിശീലിക്കണം. കോപിക്കുമ്പോൾ കോപത്തിന്റെ ധ്വനി ഉണ്ടാവുക സാധാരണമാണ്. എന്നാൽ സാധാരണ വീട്ടുവർത്തമാനങ്ങളിൽ പരുവരുത്ത ശൈലി വ്യാപരിക്കരുത്. നിങ്ങൾ ആദ്യം തമ്മിൽ കണ്ടപ്പോൾ ഇപ്പോഴത്തെ പരുക്കൻ ശൈലിയിൽ സംസാരിച്ചിരുന്നെങ്കിൽ ഈ വിവാഹം നടക്കുമായിരുന്നു? മണവാട്ടിയുടെ വായിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരികയില്ല. മണവാളൻ എണ്ണി തൂക്കിയാണ് വാക്കുകൾ പുറത്തേക്ക് വിടുന്നത്. ഇപ്പോഴോ ഭാര്യ ശരവർഷം പോലെ, ഭർത്താവ് വെടിയുണ്ട പോലെ, കല്യാണ ദിവസത്തെ പോലെ അളന്നു തൂക്കി യാന്ത്രികമായി സംസാരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ സാരാംശം. പിന്നെയോ വോളിയം അല്പം കുറച്ച് പരുഷത മാറ്റി ക്ഷോഭിക്കാതെ വിറയ്ക്കാതെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ പഠിക്കുക. യഥാർത്ഥ സ്നേഹം അന്യോന്യം തെറ്റുവശങ്ങൾ ക്ഷമിക്കുന്നതാണ്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, യഥാർത്ഥ സ്നേഹം സോറി അഥവാ ക്ഷമിക്കണമേ എന്ന് പറയാൻ ഒരിക്കലും ഇടവരുത്തുകയില്ലെന്ന്. അതായത് കൂട്ടാളിയെ ഒരിക്കലും ഒരു കാരണവശാലും മുറിപ്പെടുത്താത്ത വിധം പൂർണതയുള്ള പെരുമാറ്റം. എന്റെ അഭിപ്രായം നേരെ തിരിച്ചാണ്. യഥാർത്ഥ സ്നേഹം കൂടെ കൂടെ സോറി ക്ഷമിക്കണമേ എന്ന് പറയുന്നതാണ്. കാരണം എപ്പോഴും പൂർണമായി കൂട്ടാളിയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ മാത്രം പെരുമാറാൻ സാധ്യമല്ല. ആകാത്ത സ്ഥാനത്ത് കോപിച്ചെന്ന് വരും, ആകാത്ത വാക്ക് ഉച്ചരിച്ചു പോയെന്ന് വരും, മുറിപ്പെടുത്തുന്ന പ്രവൃത്തി മനഃപൂർവമല്ലാതെ ചെയ്തു പോയെന്ന് വരും. അത്തരം വീഴ്ചതാഴ്ചകൾ വരുമ്പോൾ സോറി എന്ന വാക്ക് പിശുക്കുകൂടാതെ പറയുക. വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ ഉപദേശിക്കുന്നു, സൂര്യൻ അസ്തമിക്കുവോളം നിന്റെ കോപം സംഗ്രഹിക്കരുത്. അതായത് ഉറങ്ങുന്നതിന് മുമ്പേ കോപം ഉപേക്ഷിച്ച് ക്ഷമയരുളുക. സ്വന്തം കഴിവിൽ നിന്നുകൊണ്ട് മാത്രം ക്ഷമിക്കുവാൻ സാധ്യമല്ലെന്ന് തോന്നുമ്പോൾ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള ദൈവകൃപ ആവശ്യപ്പെടുക. കൂട്ടാളിയുമായി ഒന്നിച്ചിരിഞ്ഞ് വേദപുസ്തകം വായിക്കുക. നിങ്ങൾ ഒന്നിച്ച് ദൈവാരാധനയിൽ പങ്കുകൊള്ളുക. കൂട്ടാളിയോടൊത്ത് സുവിശേഷ പ്രസംഗങ്ങൾക്ക് പോകുക. ഇങ്ങനെ ഒന്നിച്ച് ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുക. ചിലപ്പോൾ ബന്ധുമിത്രാദികളും സഭാപ്രസ്ഥാനങ്ങളും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന വേലിക്കെട്ടുകൾ വിലക്കുകൾ വകവയ്ക്കാതെ സഭാവിവേചനവും പാർട്ടി സ്പിരിറ്റും വിട്ടൊഴിഞ്ഞ് ദൈവവചനം ആരെ എവിടെ പ്രസംഗിച്ചാലും അത് നിങ്ങൾ ഇരുവരും ഒന്നിച്ച് ചെന്ന് കേൾക്കുക. അങ്ങനെ വിവിധ വഴികളിലൂടെ വിവിധ വ്യക്തികളിലൂടെ കിട്ടുന്ന ആത്മീയ ജ്ഞാനവും പക്വതയും നിങ്ങളുടെ കുടുംബജീവിതത്തെ സഹായിക്കും. വിവാഹത്തിന് മുമ്പും പിൻപും സംഭവിച്ചിട്ടുള്ള മുറിവുകൾ ക്ഷമിച്ചു കൊടുക്കണം. ഒരുപക്ഷേ നിങ്ങളുടെ കൂട്ടാളി വിവാഹത്തിന് മുമ്പ് മോശമായ ഒരു യുവതിയായിരുന്നു, യുവാവായിരുന്നു എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞെന്നിരിക്കും. മിക്കവാറും അത് നുണയാകാനാണ് സാധ്യത. അല്ലെങ്കിൽ നിസാരമായ ഒരു കാര്യം ഊതി വീർപ്പിച്ച് വലുതാക്കിയതായിരിക്കും. അല്ല, ഒരുപക്ഷെ നിങ്ങൾ കേട്ട കാര്യം ശരിയെന്നിരിക്കട്ടെ, ഇത്രയും നീണ്ട വർഷങ്ങൾ നിങ്ങളൊന്നിച്ച് ജീവിച്ച സ്ഥിതിക്ക്, ഇത്രയും നാൾ നിന്റെ ഭാര്യ നിനക്ക് ഭക്ഷണം പാകം ചെയ്തു തന്ന സ്ഥിതിക്ക്, ഇത്രയും നാൾ നിന്റെ ഭർത്താവ് നിന്നെയും കുഞ്ഞുങ്ങളെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ പഴയ കാര്യങ്ങൾ സത്യമായാലും നുണയായാലും ക്ഷമിച്ചു കൊടുക്കരുതോ? തീർച്ചയായും. നിന്റെ കൂട്ടാളി ചെയ്തിട്ടുള്ള കുറ്റവും ചെയ്തിട്ടില്ലാത്ത കുറ്റവും ക്ഷമിച്ചു കൊടുക്കണം. ചെയ്തിട്ടില്ലാത്ത തെറ്റ് എന്താണ് പറയാം? നിന്റെ വീട്ടിൽ ജീവിതത്തിൽ എന്ത് ദോഷം സംഭവിച്ചാലും അത് കൂട്ടാളിയുടെ കുറ്റം കൊണ്ടാണെന്ന് നീ പറഞ്ഞിട്ടില്ലേ? പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തോരൻ കരിഞ്ഞുപോയി, അതിന് ഭർത്താവിനെ ശകാരം. ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വഴി തെറ്റി ഓടിച്ചു, അതിന് കാറിലിരുന്ന ഭാര്യയെ ശകാരം. രാവിലെ എന്തോ എഴുതാൻ നോക്കിയപ്പോൾ പേന കാണുന്നില്ല, ഭർത്താവിന്റെ നേരെ കയർക്കുന്നു. ചെരുപ്പ് കാണുന്നില്ല, ഭാര്യയുടെ നേരെ ഗർജനം. അങ്ങനെ ഓരോ ദിവസവും വീട്ടിൽ സംഭവിക്കുന്ന പലതിനും നീ കാരണം കൂടാതെ നിന്റെ കൂട്ടാളിയെ ഉത്തരവാദിയാക്കാറില്ലേ? അത് പാടില്ല. ഒരിക്കൽ ഒരു ഭാര്യ സ്ഥലം സഭയിലെ പുരോഹിതനെ സമീപിച്ച് ദുഃഖം അറിയിച്ചു. അച്ഛാ, എനിക്ക് കുടുംബത്തിൽ സമാധാനമില്ല, ഭർത്താവ് എന്നെ എപ്പോഴും ശകാരിക്കുന്നു, തല്ലുന്നു. പുരോഹിതൻ പ്രതിവചിച്ചു, നിങ്ങളുടെ വീട്ടുവഴക്കിന്റെ കാരണക്കാരി നിങ്ങൾ തന്നെയാണെന്ന അയലത്തുകാരെല്ലാം എന്നോട് പറയുന്നത്. അച്ഛാ, ഞാനോ? ഒരിക്കലുമല്ല. സ്ത്രീ പുരോഹിതന്റെ വാക്ക് നിഷേധിച്ചു. നിങ്ങൾ എപ്പോഴും ഭർത്താവിനെ കുറ്റം പറച്ചിലാണെന്ന് കേട്ടു. കേട്ടത് ശരിയാ, കുറ്റം കണ്ടാൽ പിന്നെ പറയാതിരിക്കാൻ നിൽക്കുമോ? പാടില്ല, പുരോഹിതൻ ഉപദേശിച്ചു. അച്ഛൻ എന്താ ഈ പറയുന്നത്? ദൈവം എനിക്ക് രണ്ട് കണ്ണുകൾ തന്നിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ ഭർത്താവ് ചെയ്യുന്ന കുറ്റമെല്ലാം എന്റെ കണ്ണുകൾ കണ്ടുപിടിക്കുന്നു, കുറ്റം കണ്ടാൽ പിന്നെ മിണ്ടാതിരിക്കാൻ നിൽക്കുമോ? പുരോഹിതൻ നിർദ്ദേശിച്ചു, ദൈവം നിങ്ങൾക്ക് രണ്ട് കണ്ണുകൾ മാത്രമല്ല രണ്ട് കൺപോളകളും നൽകിയിട്ടുണ്ടല്ലോ. തെറ്റുകൾക്ക് നേരെ കണ്ണടയ്ക്കാൻ കഴിയണം, ക്ഷമിക്കാൻ കഴിയണം. ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന മാന്യ സഹോദരി, നിങ്ങൾ പറഞ്ഞേക്കാം, ഈ മനുഷ്യനോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കയില്ല, എന്നെ അടിച്ച പാടുകൾ മായാതെ കിടക്കുന്നു, എന്നെ പറഞ്ഞിട്ടുള്ള പരിഹാസങ്ങൾ കാതിൽ മുഴങ്ങുന്നു, ഞാൻ എങ്ങനെ ക്ഷമിക്കും? സഹോദരി, ക്ഷമിക്കണ്ട, ക്ഷമിക്കണ്ട. കോപം മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ട് രാത്രിയിൽ നീ കിടന്നുറങ്ങുക. അർദ്ധരാത്രി കഴിഞ്ഞ് നിന്റെ ഭർത്താവ് നിന്നെ തട്ടിയുണർത്തുന്നു. നീ ഉറക്കപ്പിച്ചോടെ ചോദിക്കുന്നു, എന്തു പറ്റി? ഇടത്തെ നെഞ്ചിന് എനിക്കൊരു വേദന. വല്ലാത്ത വേദനയാണോ? അതെ. നമ്മൾ ടാക്സി വിളിക്കട്ടെ? ആട്ടെ, ഉടനെ വിളിക്കൂ, എന്റെ ചങ്ക് തകരുന്നു. സഹോദരി, നിങ്ങൾ ടാക്സിക്ക് വേണ്ടി അയൽവാസിയെ ഇടപാട് ചെയ്തു. തിരികെ വീട്ടുമുറ്റത്ത് എത്തിയപ്പോൾ ഒരലർച്ച കേട്ടു, നിങ്ങളെ വിറയ്ക്കുന്നു, കരയാൻ ശക്തിയില്ല. അതാ ഹൃദയസ്തംഭനം മൂലം മരിച്ച നിന്റെ ഭർത്താവ് പച്ചത്തടി പോലെ മുറിയിൽ കിടക്കുന്നു. ഒരു പ്രാവശ്യം കണ്ണൊന്ന് തുറന്നു, അത്രമാത്രം. ഒരു ഗുഡ് ബൈ പോലും പറയാതെ വിട വാങ്ങിയിരിക്കുന്നു. എന്തു പറയുന്നു സഹോദരി? ഒരിക്കലും ക്ഷമിക്കയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നാളുകളായി മനസ്സിൽ വച്ചിരുന്ന വൈരാഗ്യത്തിന് എന്തുപറ്റി? ക്ഷമിക്കാൻ നിനക്ക് സമയം കിട്ടിയില്ല, ഇനി ഓർത്ത് ദുഃഖിച്ചതുകൊണ്ട് എന്തു ഗുണം? മാന്യ സഹോദര, നിങ്ങൾ പറഞ്ഞേക്കാം, ഈ ഭാര്യയോട് ഇവളോട് ഞാൻ എങ്ങനെ ക്ഷമിക്കും? എന്നോട് കാണിക്കുന്ന ധിക്കാരം, കുറ്റാരോപണം, ഇതൊക്കെ ക്ഷമിക്കണമെന്നോ? ഒരിക്കലും ക്ഷമിക്കയില്ല. അങ്ങനെയാട്ട സഹോദര, ക്ഷമിക്കണ്ട. കോപം കരുതിക്കൊണ്ട് നീ നടക്കുക. നാളെ രാവിലെ 9 മണിക്ക് നിന്റെ ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഒരു ടെലഫോൺ കോൾ നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരുന്നു. ഹലോ, നീ ഫോൺ ആൻസർ ചെയ്തു. താങ്കളുടെ ഭാര്യയ്ക്ക് സുഖമില്ല, ഉടനെ വരണം. എന്താ അസുഖം? അത് ഇവിടെ വരുമ്പോൾ പറയാം. നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ മോഹാലസിയായി കിടക്കുന്ന നിങ്ങളുടെ ഭാര്യയ്ക്ക് ചുറ്റും 3-4 ഡോക്ടർമാർ. ഭാര്യയുടെ തലച്ചോറിൽ ബ്ലീഡിംഗ്. 2 മാസം കഴിയുന്നതിന് മുമ്പേ നിന്റെ ഭാര്യയുടെ മൃതദേഹം അടുത്തുള്ള മനോഹരമായ സെമിറ്റേറിയിൽ സംസ്കരിച്ചു. എങ്ങനെയിരിക്കുന്നു സഹോദര, നീ ഒരിക്കലും ക്ഷമിക്കയില്ലെന്ന് പറഞ്ഞ് മനസ്സിൽ കരുതിയ കോപം അതെവിടെ വരെ? അങ്ങേ അറ്റം ശവക്കുഴി വരെ. അതുകൊണ്ട് ഇപ്പോഴേ ക്ഷമിച്ച് സന്തോഷമായി പോവുകയല്ലേ നല്ലത്? ശത്രുക്കളോട് 70 വട്ടം ക്ഷമിക്കണമെന്ന് യേശുക്രിസ്തു നിർദ്ദേശിച്ചു. എങ്കിൽ നിന്റെ മിത്രമായ ഭാര്യയോട് ഭർത്താവിനോട് 70,000 വട്ടം ക്ഷമിക്കുവാൻ നിങ്ങൾക്ക് കടപ്പാടില്ലേ? ഈ പ്രസംഗത്തിന്റെ 1-ാം ഭാഗം ഇവിടെ ഉപസംഹരിക്കുന്നതിന് മുമ്പേ നിങ്ങളെ ക്രിയാത്മകമായ ഒരു തീരുമാനത്തിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. ഇതുവരെയുള്ള നിങ്ങളുടെ കുടുംബജീവിതത്തെ ഒന്ന് പരിശോധിക്കുക. ആക്കവും വീക്കവും നന്മയും തിന്മയും കണ്ടുപിടിച്ച് വേണ്ട ഭേദഗതികൾ വരുത്തുക. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ ഇരുവരുടെയും തലകളെ വണക്കുക. 1-ാമത് ഭാര്യ തന്നെ തന്നെ ഭർത്താവിന് വേണ്ടി സമർപ്പിക്കുക. ഭർത്താവ് തന്നെ തന്നെ ഭാര്യയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. എന്നിട്ട് നിങ്ങളെ രണ്ടുപേരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. കുറവ് വശങ്ങൾ ക്ഷമിച്ചു തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളിപ്പോൾ പാപത്തിൽ കുടുങ്ങി ദൈവത്തിൽ നിന്നും പിന്മാറി ജീവിക്കുകയാണെങ്കിൽ മാപ്പപേക്ഷിച്ച് വീണ്ടും ക്രിസ്തുവിനെ സ്വീകരിക്കുക. ഈ പ്രസംഗം കേവലം ശബ്ദത്തിന്റെ തരംഗങ്ങളായിട്ടല്ല, പിന്നെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തന ശക്തിയായി, വ്യക്തിത്വങ്ങളിൽ രൂപാന്തരം വരുത്തുന്ന ദൈവിക ശക്തിയായി നിങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ വ്യാപരിക്കുവാൻ പോവുകയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹൃദയത്തിൽ ദൈവാത്മാവ് പ്രേരണ തരുന്നെങ്കിൽ എന്നോട് ചേർന്ന് ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിൽ മൗനമായി ഏറ്റിച്ചൊല്ലുക. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, ഈ കഷ്ടത്തിലൂടെ കുടുംബജീവിതത്തെ പറ്റി കേൾക്കുവാൻ എനിക്ക് അവസരം നൽകിയതോർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. എന്റെ കുടുംബജീവിതം മെച്ചമാക്കിയെടുക്കാൻ ക്രിയാത്മകമായി ചെയ്യേണ്ടതെല്ലാം ചെയ്യുവാൻ ഞാനിപ്പോൾ തീരുമാനിക്കുന്നു. എന്റെ പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ വരുത്തി കുറവ് വശങ്ങൾ നികത്തി തുറന്ന ഹൃദയത്തോടെ എന്റെ കൂട്ടാളിയെ സ്നേഹിച്ച് ജീവിച്ചുകൊള്ളാം എന്ന് ഞാൻ തീരുമാനിക്കുന്നു. കർത്താവേ, അവിടുന്ന് അതിനെന്നെ സഹായിക്കണമേ. യേശുക്രിസ്തുവിനെ എന്റെ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ നാഥനായി ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. ആമേൻ.